പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10:31-39 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ഇന്നത്തെ വിചിന്തനങ്ങൾ ആരംഭിക്കാം. യഹൂദർ അവനെ എറിയാൻ വീണ്ടും കല്ലെടുത്തു. യേശു അവരോട് ചോദിച്ചു, പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു, ഇവയിൽ ഏത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? യഹൂദർ പറഞ്ഞു, ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ മൂലമല്ല, ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. കാരണം മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? വിശുദ്ധലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് അവർ വിളിച്ചു. അങ്ങനെയെങ്കിൽ പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച എന്നെ ഞാൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുവോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. എന്നാൽ ഞാനവ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളിൽ വിശ്വസിക്കുവിൻ. അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും. വീണ്ടും അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു, എന്നാൽ അവൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, കുരിശിൻ്റെ സുവിശേഷം പഠന വിഷയമാക്കുമ്പോൾ ആ കുരിശിലേക്ക് നയിച്ച വിവിധ ചരിത്ര വസ്തുതകൾ, സാഹചര്യങ്ങൾ പഠിക്കുകയാണ് നമ്മൾ ആദ്യമായി ചെയ്യുന്നത്. രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായ പശ്ചാത്തലത്തിൽ യേശു എടുത്ത നിലപാടുകൾ എപ്രകാരം യേശുവിൻ്റെ കുരിശിന് ഒരു പരിധിവരെ കാരണമായി തീർന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ മതാത്മകമായ നിലപാടാണ്. മതാത്മകമായ തലത്തിൽ യേശു എടുത്ത നിലപാടുകൾ, യേശുവിൻ്റെ പ്രബോധനങ്ങൾ, യേശുവിൻ്റെ വെളിപ്പെടുത്തലുകൾ എപ്രകാരം യേശുവിനെ മരണത്തിലേക്ക് നയിക്കുന്നു എന്നതാണ് ഇന്ന് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്. വായിച്ചു കേട്ട സുവിശേഷ ഭാഗം തന്നെ ശ്രദ്ധേയമാണ്. യേശുവിനെ വധിക്കാനായിട്ട് കല്ലുകളെടുക്കുമ്പോഴാണ് യേശു ചോദിക്കുക, ഞാൻ അനേകം നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, ഏതിൻ്റെ പേരിലാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത് എന്ന ചോദ്യത്തിന് അവർ കൊടുക്കുന്ന മറുപടി ഇതാണ്, ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ മൂലമല്ല, ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. കാരണം മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു. അതാണ് യേശുവിനെതിരെ കൊണ്ടുവന്ന ഏറ്റവും വലിയ ആരോപണം. മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു. യേശു ആരാണെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. അളന്നു തൂക്കി നിശ്ചയിച്ചിരിക്കുകയാണ് യേശുവിൻ്റെ വ്യക്തിത്വം എന്താണെന്ന്. അവനെവിടെ ജനിച്ചു എന്നറിയാം, അവൻ്റെ മാതാപിതാക്കന്മാർ ആരാണെന്നറിയാം, അവനെവിടെയാണ് വളർന്നത്, അവൻ്റെ തൊഴിലെന്തായിരുന്നു, അവൻ്റെ കൂട്ടുകാരെന്തായിരുന്നു, അവൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്, എല്ലാം കൃത്യമായിട്ടറിയാം. നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. ഇതെല്ലാം അറിയുമ്പോൾ പിന്നെ നീ സ്വയം ദൈവമായി അവരോധിക്കുന്നെങ്കിൽ അത് ദൈവദൂഷണമാണ്. ഈ ഒരു നിലപാടാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത്, പഠന വിഷയമാക്കുന്നത്. അന്നത്തെ യഹൂദ മത ആചാരങ്ങളും അവരുടെ അവസ്ഥയും ഒന്ന് ചുരുക്കമായി ഓർത്തിരിക്കുന്ന നല്ലതാണ്. രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. ഒന്ന്, യഹൂദർ വിട്ടുവീഴ്ചയില്ലാത്ത ഏകദൈവ വിശ്വാസികളായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. ഏക ദൈവം, ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ എന്നതാണ് അവരുടെ അടിസ്ഥാനപരമായ വിശ്വാസം. അബ്രാഹത്തെ വിളിക്കുകയും ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുകയും ചെയ്ത ദൈവം, മോശയ്ക്ക് മലയിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ട ദൈവം, നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ എന്ന് വെളിപ്പെടുത്തുക, യാഹ്വേ എന്ന പേര് ഉച്ചരിക്കാൻ പാടില്ലാത്ത ആ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച ഏക ദൈവം, ആ ദൈവമാണ് ഇസ്രായേൽക്കാരുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായി നിൽക്കുന്നത്. ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. ഏതു സാഹചര്യത്തിലും അവർ തെറ്റു പറയുകയും ചെയ്യും. ഏറ്റവും അടിസ്ഥാനമായ 10 പ്രമാണങ്ങളിൽ ആദ്യത്തെ ഇത് തന്നെയാണ്. ദാസ്യഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്. ഇതാണ് ഒരു അടിസ്ഥാന പ്രമാണം. ഈ ദൈവം വിശുദ്ധനാണ്, പരമപരിശുദ്ധനാണ്. അതുകൊണ്ട് ദൈവം എന്ന പേര് പോലും, ദൈവത്തിൻ്റെ പേരല്ല ദൈവം എന്ന പേര് പോലും ഉച്ചരിക്കാനായിട്ട് പലപ്പോഴും അവർ മടിക്കുമായിരുന്നു. അതുകൊണ്ട് ശക്തൻ, സർവശക്തൻ, അത്യുന്നതൻ എന്നൊക്കെയാണ് ദൈവത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുക. മഹത്വം, മഹത്വത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുക, സ്വർഗസ്ഥൻ എന്നൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ആദരസൂചകമായി മാത്രമേ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമായിരുന്നുള്ളൂ. അത്രമാത്രം ഭയ, ഭക്തി, ബഹുമാനം, ആദരങ്ങൾ ദൈവത്തോടുണ്ടായിരുന്നു. അപ്പോൾ യഹൂദമതം ഇപ്രകാരമുള്ള ഭക്തിയിലും ഭയത്തിലും അടിസ്ഥാനം ഉറപ്പിച്ചിരുന്ന ഒരു മതമാണ്. ഏകദൈവം, അദൃശ്യനായ, അസ്പൃശ്യനായ, വിശുദ്ധനായ എല്ലാറ്റിനും അതീതനായി നിൽക്കുന്ന ദൈവം. ആ ദൈവത്തിലുള്ള വിശ്വാസമാണ് ഇവരുടെ ഒരു അടിസ്ഥാന ഘടകം. രണ്ടാമത്തേത് ആ ദൈവം നൽകിയ നിയമത്തോടുള്ള നിലപാടുള്ള സമീപനമാണ്. ദൈവം നൽകിയ നിയമങ്ങൾ പരിശുദ്ധമായ നിയമങ്ങൾ, അത് 10 പ്രമാണങ്ങൾ മാത്രമല്ല, ബൈബിളിൽ അനേകം നിയമങ്ങൾ നൽകിയിട്ടുണ്ട്. 613 നിയമങ്ങൾ അക്കമിട്ട് കൊടുത്തിട്ടുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അക്ഷരാർത്ഥത്തിൽ അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതമാവുകയുള്ളൂ. അപ്പോഴും ദൈവത്തോടുള്ള നിലപാട്, നിയമത്തോടുള്ള നിലപാട്, ഈ രണ്ട് നിലപാടുകളും വളരെ പ്രധാനമാണ് മതാത്മക ജീവിതത്തിൽ, ഏത് മതത്തിലും, പ്രത്യേകിച്ച് യഹൂദ മതത്തിൽ. ഈ രണ്ട് സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് യേശുവിൻ്റെ നിലപാടുകൾ നമ്മൾ അപഗ്രഥിക്കാനായി ശ്രമിക്കുക. ആദ്യമേ ഏറ്റവും വ്യക്തമായി കാണുന്നത് യേശു യഹൂദ മത നിയമങ്ങളോടെടുത്ത നിലപാടാണ്. അനേകം നിയമങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഈ നിയമങ്ങളെല്ലാം യേശു അത്ര അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കുന്നതായി കാണുന്നില്ല. നിയമം ലംഘിക്കാനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുന്നില്ല, പല നിയമങ്ങളും അനുസരിക്കാനായിട്ട് യേശു തന്നെ ആവശ്യപ്പെടുന്നുമുണ്ട്. യേശു പറഞ്ഞു, നിയമങ്ങളോ പ്രവാചകന്മാരോ ഇല്ലാതാക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശു തൻ്റെ മലയിലെ പ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഇത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, നിയമമോ പ്രവാചകന്മാരോ ഇല്ലാതാക്കാനല്ല ഞാൻ വന്നത്. മത്തായി എഴുതിയ സുവിശേഷം 5:17-18 വാക്യങ്ങൾ. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്, അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇവിടെ എഴുതപ്പെട്ട നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ല, അത് പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ യേശു തന്നെ തുടർന്ന് പറയുന്നത് ശ്രദ്ധേയമാണ്. മത്തായി എഴുതിയ സുവിശേഷം 5:21 വാക്യം. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അങ്ങനെ 6 തവണ ആവർത്തിച്ച് പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ യഹൂദര് കരുതിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു വ്യാഖ്യാനം, കൂടുതൽ ആഴമേറിയ റാഡിക്കലായിട്ടുള്ള ഒരു നിയമ വ്യാഖ്യാനം യേശുവിടെ നൽകുന്നുണ്ട്. കൊല്ലരുത് എന്ന് മാത്രമല്ല, ഒരു സഹോദരനെ വെറുക്കുകയോ സഹോദരനെ ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കാൻ ശ്രമിക്കുകയോ അതിനെതിരായി എന്തെങ്കിലും പറയുകയോ ചെയ്യുന്നത് പോലും നിഷിദ്ധമായി യേശു കരുതുകയാണ്. അപ്പോൾ നിയമത്തിൻ്റെ ആന്തരികാർത്ഥത്തിലേക്ക് യേശു കടന്നു വരുന്നുണ്ട്. അതേസമയം മനുഷ്യനെ അടിമയാക്കുന്ന നിയമ അനുസരണ വ്യവസ്ഥകൾ യേശു സ്വീകരിക്കുന്നുമില്ല. നിയമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളായിരുന്നു ശുദ്ധ അശുദ്ധ വിവേചനവും സാബത്ത് ആചരണവും. എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നതാണ്. എന്തു ഭക്ഷിക്കണം, എന്തു ഭക്ഷിക്കരുത്, എന്തു തുടരണം, എന്തു തുടരരുത്, എങ്ങനെയാണ് ഒരാൾ അശുദ്ധനാവുക, എങ്ങനെ ഒരാൾ ശുദ്ധനായിരിക്കുക, ഇതിനെക്കുറിച്ച് വ്യക്തമായ നിയമങ്ങളുണ്ടായിരുന്നു. ഭക്ഷണ സാധനങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ നിയമങ്ങളുണ്ട്, ഏതെല്ലാം ഭക്ഷണ സാധനങ്ങൾ ഭക്ഷിക്കാം, ഏതെല്ലാം ഭക്ഷിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നിയമത്തെക്കുറിച്ച്, ഭക്ഷണത്തെ സംബന്ധിച്ച്, ശുദ്ധിയെയും അശുദ്ധിയെയും സംബന്ധിച്ചുള്ള നിയമങ്ങൾ യേശു അല്പം പോലും വില കൽപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. അതുപോലെ തന്നെ എല്ലാ തരത്തിലും മനുഷ്യനെ അശുദ്ധനാക്കുന്ന സ്പർശനം മൂലം അശുദ്ധം, അശുദ്ധ വസ്തുക്കൾ സ്പർശിച്ചാൽ മനുഷ്യൻ അശുദ്ധനായിത്തീരുന്നു. ഇങ്ങനെ അശുദ്ധനായിത്തീരുന്നവൻ ശുദ്ധീകരണത്തിന് വേണ്ടി കൈകാലുകൾ കഴുകണം, ചിലപ്പോൾ ദിവസം മുഴുവനും പുറത്തായിരിക്കണം, ശുദ്ധീകരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇതിന് അല്പം പോലും വില കൽപ്പിക്കാത്ത ഒരു മനോഭാവമാണ് യേശു സ്വീകരിക്കുക. ഉദാഹരണത്തിന് മർക്കോസ് എഴുതിയ സുവിശേഷം 7:1 5 വാക്യങ്ങൾ. ഫരിസേയരും ജെറൂസലമിൽ നിന്ന് വന്ന ചില നിയമിച്ചരും യേശുവിന് ചുറ്റും കൂടി. അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് ഫരിസേയരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. പൊതുസ്ഥലത്തു നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കാറില്ല. കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു. കയ്യിൽ ചെളിയുണ്ടെങ്കിൽ കഴുകിക്കളയുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുക. ഇവിടെ ഒരു മതാത്മകമായ ശുദ്ധീകരണ പ്രക്രിയ, അത് ഒരുപാട് വെള്ളമെടുത്ത് കഴുകി കഴുകുന്നതിനെ കുറിച്ചല്ല, ഒരു മതാത്മകമായ കഴുകൽ. പക്ഷേ ക്രിസ്തീയ ദേവാലയങ്ങളിൽ പുരോഹിതൻ ബലിയർപ്പണം മധ്യേ കൈ കഴുകുന്ന ഒരു ശുശ്രൂഷയുണ്ട്. വിരലുകൾ മാത്രമേ വെള്ളത്തിൽ, 4 തുള്ളി വെള്ളത്തിൽ തുടങ്ങുന്നുള്ളൂ. പക്ഷേ അതൊരു ശുദ്ധീകരണത്തിൻ്റെ പ്രതീകമാണ്. ഇപ്രകാരം പ്രതീകാത്മകമായി കഴുകി ശുദ്ധി വരുത്താതെ അപ്പസ്തോൽമാർ ഭക്ഷണം കഴിച്ചത് ഒരു വിവാദത്തിന്, വിമർശനത്തിന് വിഷയമായപ്പോൾ യേശുവിനോട് ഫരിസേയർ ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിരുദ്ധമായി, വിപരീതമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷിക്കുന്നത്. അവർ പറഞ്ഞ്, കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് യേശയ്യ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു, മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോഴ് ബാഹ്യമായ ആചാരത്തെക്കുറിച്ചുള്ള നിയമം യേശു അല്പം പോലും മാനിക്കുന്നില്ല എന്നത് വ്യക്തമാണ്. അത് തന്നെയുമല്ല തുടർന്ന് വ്യാഖ്യാനിക്കുമ്പോൾ പറയും, 14-15 വാക്യങ്ങൾ, മർക്കോസ് എഴുതിയ സുവിശേഷം 7:14-15. ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ചവൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്നു വന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല. എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ ഭക്ഷണകാര്യങ്ങളുള്ള ശ്രദ്ധയല്ല ആവശ്യം, ഹൃദയത്തിൻ്റെ ശുദ്ധിയാണ് ആവശ്യം എന്ന് യേശു പഠിപ്പിക്കുകയായിരുന്നു. അപ്പോഴ് ഇത് മതാത്മകതയുടെ ആന്തരികതയിലേക്ക്, മതത്തിൻ്റെ ആന്തരികതയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു മനോഭാവമാണ്. ഇത് മറ്റെല്ലാ നിയമങ്ങൾക്കും ഇതുപോലെ ബാധകമാണ്. ശുദ്ധ അശുദ്ധ വിവേചനത്തെക്കാളും പ്രാധാന്യമുള്ളതായിരുന്നു സാപത്താചരണത്തെ സംബന്ധിച്ച നിയമം. സാപത്താചരണം ആരംഭത്തിൽ അടിമകൾക്ക് വിടുതൽ നൽകുന്നതിന് വേണ്ടിയുള്ള നിയമമായിരുന്നു. നിങ്ങൾ ഈജിപ്തിൽ അടിമകളായിരുന്ന കാര്യം ഓർക്കണം. ആ ഓർത്തുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളുടെ അടിമകൾക്ക് വിശ്രമം നൽകണം, നിങ്ങളുടെ അടിമകൾക്ക് വിശ്രമം നൽകണം എന്ന ഒരു നിയമമുണ്ട്. സാപത്താചരണത്തെ നിയമം അങ്ങനെയാണ് പ്രധാനമായിട്ടും വരിക. ആഴ്ചയിൽ ഒരു ദിവസം വിശ്രമിക്കണം. നീയോ നിന്റെ ദാസനോ ദാസിയോ നിന്റെ മൃഗമോ ഒന്നും ജോലി ചെയ്യരുത്, അന്ന് വിശ്രമിക്കണം. സാപത്താചരണം വിശ്രമത്തിന് വേണ്ടിയുള്ള നിയമമാണ്. അത് പിന്നീട് ദൈവത്തിൻ്റെ വിശ്രമത്തിലുള്ള പങ്കുചേരലായി വ്യാഖ്യാനിക്കപ്പെടാൻ തുടങ്ങി. യാതൊരു ജോലിയും ചെയ്യുവാൻ പാടില്ല എന്നൊരു നിയമമായി മാറി. വിശ്രമിക്കുക എന്നതിൽ നിന്ന് ജോലി പാടില്ല എന്നൊരു നിയമമായിട്ട് കടന്നു വന്നു. പ്രത്യേകിച്ചും പ്രവാസകാലമായപ്പോൾ ഇസ്രായേൽക്കാർ ബാബിലോണിൽ പ്രവാസികളായി കഴിയുമ്പോൾ സാപത്താചരണത്തിന് പ്രത്യേകമായ പ്രാധാന്യമുണ്ടായി. മറ്റുള്ളവരിൽ നിന്ന് തങ്ങളെ വേർതിരിച്ച് കാണിക്കാൻ സാധിക്കുന്ന ഏറ്റവും വ്യക്തമായ ഒരു ഉദാഹരണമായി, ഒരു അടയാളമായി, ഇസ്രായേൽ ജനത്തിൻ്റെ തന്നെ മതാത്മകമായ അസ്തിത്വത്തിൻ്റെ അടയാളമായി സാപത്താചരണം പരിഗണിക്കപ്പെടാൻ തുടങ്ങി. ഇന്ന് ക്രിസ്ത്യാനികൾ ഞായറാഴ്ച ദിവസം ശുദ്ധമായി ആചരിക്കാൻ കടപ്പെട്ടിരിക്കുന്ന പോലെ ദേവാലയത്തിൽ പോവുകയും കഠിനാധ്വാനത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യണമെന്നാണ് സഭയുടെ നിയമം. മുസ്ലിമുകൾ വെള്ളിയാഴ്ച വിശുദ്ധമായി ആചരിക്കുന്നത് പോലെ ഇസ്രായേൽ ജനങ്ങൾ സാപത്താചരണം, ശനിയാഴ്ച ഒരു ജോലിയും ചെയ്യാതെ വിശ്രമിക്കണം എന്ന നിയമമുണ്ടായിരുന്നു. ഇത് വളരെ കർശനമായി നടപ്പിലാക്കുകയും ചെയ്തു. പ്രവാസത്തിന് ശേഷം മടങ്ങി വന്ന യഹൂദർ വളരെ കർശനമായി ഈ സാപത്താചരണം നടപ്പിലാക്കിയിരുന്നു. സാപത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ജോലികളുടെ എല്ലാം പട്ടിക അവർ വളരെ വ്യക്തമായിട്ടുണ്ടാക്കിയിരുന്നു. പക്ഷേ ഈ പട്ടികകളൊന്നും യേശു മാനിക്കുന്നതില്ല എന്ന് തോന്നും. ഉദാഹരണത്തിന് മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ സാപത്താചരണത്തെ സംബന്ധിച്ച യേശുവിൻ്റെ നിലപാട് വ്യക്തമാക്കുന്ന അനേകം സംഭവങ്ങൾ സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മർക്കോസ് എഴുതിയ സുവിശേഷം 2:23 വാക്യങ്ങളിൽ സാപത്താചരണത്തെക്കുറിച്ചുള്ള ഒരു വിവാദം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാപത്ത് ദിവസം അവൻ വിളഞ്ഞുകിടക്കുന്ന ഒരു വയലിലൂടെ പോവുകയായിരുന്നു. പോകുമ്പോൾ ശിഷ്യന്മാർ കതിരുകൾ പറിക്കാൻ തുടങ്ങി. ഫരിസേയർ അവനോട് പറഞ്ഞു, സാപത്തിൽ നിഷിദ്ധമായതവർ ചെയ്യുന്നത് എന്തുകൊണ്ട്? അവൻ ചോദിച്ചു, സാബീദും അനുചരന്മാരും കൈവശം ഒന്നുമില്ലാതെ വിശന്നു വരഞ്ഞപ്പോൾ എന്തു ചെയ്തുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അഭിയാത്ത പ്രധാന പുരോഹിതനായിരിക്കെ ദാവീദ് ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിക്കുകയും കൂടെയുണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ? അവൻ അവരോട് പറഞ്ഞു, സാപത്തു മനുഷ്യനു വേണ്ടിയാണ്, മനുഷ്യൻ സാപത്തിനു വേണ്ടിയല്ല. മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ്. സാപത്ത് മനുഷ്യനു വേണ്ടിയാണ്. എല്ലാ നിയമങ്ങളും മനുഷ്യൻ്റെ നന്മയ്ക്കു വേണ്ടി, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന്, മനുഷ്യൻ്റെ നന്മയ്ക്കു വേണ്ടി നൽകപ്പെട്ടതാണ്. നിയമം മനുഷ്യനാണ് ആവശ്യം, ദൈവത്തിനല്ല. അപ്പോൾ സാപത്താചരണം മനുഷ്യന് നന്മയ്ക്കു വേണ്ടി നൽകപ്പെട്ട നിയമമാണ്. അത് വിശ്രമം നൽകാനുള്ളതാണ്. ആ വിശ്രമം ദൈവത്തിൻ്റെ വിശ്രമത്തിലുള്ള പങ്കുചേരലുമായി തീരും. പക്ഷേ ഈ സാപത്താചരണത്തിൻ്റെ പേരിൽ മനുഷ്യനെ അടിമയാക്കാൻ യേശു അനുവദിക്കുകയില്ല. നിയമം മനുഷ്യനു വേണ്ടിയാണ്. അപ്പോൾ മനുഷ്യനെ നിയമത്തിന് ഉപരിയായി പ്രതിഷ്ഠിക്കുന്ന പോലെ തോന്നും. മനുഷ്യന് നന്മയ്ക്കു വേണ്ടി നൽകപ്പെട്ട നിയമം മനുഷ്യനെ അടിമയാക്കാൻ യേശു അനുവദിക്കുകയില്ല. ഈ വിവരണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വളരെ ശക്തമായ എതിർപ്പുകളും യേശുവിനെ തന്നെ വധിക്കാനുള്ള ആലോചനകളിലേക്കും നീങ്ങുന്നതായിട്ട് കാണും. മർക്കോസ് എഴുതിയ സുവിശേഷം 3:1 1-6 വാക്യങ്ങളിൽ സാപത്തിലെ ഒരു രോഗശാന്തി വിവരിക്കുന്നുണ്ട്. യേശു വീണ്ടും സെനഗോഗിൽ പ്രവേശിച്ചു. കൈശോഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൽ കുറ്റം ആരോപിക്കുന്നതിന് വേണ്ടി സാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്നറിയാൻ അവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. കൈശോഷിച്ചവനോട് അവൻ പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? അവർ നിശബ്ദരായിരുന്നു. അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖമാക്കപ്പെട്ടു. സാബത്തിൽ അരുതാത്തത് ചെയ്തു എന്ന് ഫരിസേയർ തീരുമാനിച്ചു. സാബത്തിൽ നിഷിദ്ധമായിരുന്ന ജോലികളിലൊന്നായിരുന്നു വൈദ്യൻ്റെതായ ജോലി. വൈദ്യൻ്റെ ജോലി കഠിനാധ്വാനമുള്ള ജോലിയായിരുന്നു എന്ന്, പക്ഷേ ഇവിടെ യേശു ഒരു വാക്കുകൊണ്ട് മാത്രമാണ് സൗഖ്യം നൽകുന്നതെങ്കിലും അത് സുഖപ്പെടുത്തുന്ന വൈദ്യൻ്റെ ജോലിയായി പരിഗണിച്ചുകൊണ്ട് യേശു സാബത്ത് ലംഘിക്കുകയും ലംഘിക്കാനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതായി അവർ വിശദീകരിച്ചു. ഫലമോ, ഫരിസേയർ ഉടനെ പുറത്തിറങ്ങി യേശുവിനെ നശിപ്പിക്കാൻ വേണ്ടി ഹെരോദേസ് പക്ഷക്കാരുമായി ആലോചന നടത്തി. ഹെരോദേസ് പക്ഷം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയാണ്, ഫരിസേയർ എന്ന് പറയുന്നത് ഒരു മതാത്മക പാർട്ടിയാണ്. അപ്പോൾ മതവും രാഷ്ട്രവും രാഷ്ട്രീയവും ഒന്നു ചേർന്നുകൊണ്ട് യേശുവിനെ ഉന്മൂലനം ചെയ്യാനായിട്ട് തീരുമാനമെടുക്കുന്നതിൻ്റെ പിന്നിൽ യേശുവിൻ്റെ ശാപത്തിനോടും മറ്റ് നിയമങ്ങളോടുമുള്ള നിലപാട് ശ്രദ്ധേയമായി നിൽക്കുകയാണ്. ഇത് ഒന്ന്, നിയമത്തോടുള്ള യേശുവിൻ്റെ നിലപാട്. ഇതിനേക്കാളും പ്രസക്തമാണ് ദൈവത്തെക്കുറിച്ച് യേശു പഠിപ്പിച്ചതും ദൈവത്തെക്കുറിച്ച് യേശു ദൈവത്തുമായിട്ടുള്ള യേശുവിൻ്റെ ബന്ധം എപ്രകാരമാണെന്ന് എടുത്തു കാണിച്ചതും. ദൈവത്തെ പരമപരിശുദ്ധനായി കരുതിയിരുന്ന, ദൈവത്തിൻ്റെ പേര് പോലും പോയിട്ട് ദൈവം എന്ന പേര് പോലും ഉപയോഗിക്കാൻ മടിച്ചിരുന്നൊരു സാഹചര്യത്തിൽ യേശു ദൈവത്തെക്കുറിച്ച് പറയുന്നത് അപ്പച്ചായെന്നാണ്. എൻ്റെ അപ്പൻ, എൻ്റെ അബ്ബ, ഡാഡി. കൊച്ചു കുഞ്ഞുങ്ങൾ പിതാവിനെക്കുറിച്ച് പറയുന്ന അത്രമാത്രം ലാളിത്യത്തോടെ അടുപ്പത്തോടെ ദൈവത്തെക്കുറിച്ച് യേശു സംസാരിക്കാൻ തുടങ്ങിയത് കേട്ടവരിൽ വലിയ ആഘാതമുള്ളവാക്കി. ഇത് പറയുന്ന വലിയ ദൈവദൂഷണമാണെന്ന് അവർക്ക് തോന്നി. അപ്പോൾ യേശുവിൻ്റെ ദൈവത്തോടുള്ള സമീപനം, ആ ഒരു ബന്ധം, അടുപ്പം, അതെല്ലാ തരത്തിലും പ്രകടമായിരുന്നു. അതവർക്ക് സ്വീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ദൈവത്തെ അബ്ബ എന്ന് വിളിക്കുക മാത്രമല്ല, അങ്ങനെ വിളിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. അപ്പോഴേ സ്വർഗാധി സ്വർഗത്തിലെ ഏറ്റവും വിശുദ്ധനായി അങ്ങ് അകലയിരുന്ന, അഥവാ ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് ആർക്കും പ്രവേശനമില്ലാത്ത ഇരുട്ടറയിൽ വസിക്കുന്നു കരുതിയിരുന്ന ദൈവത്തെ ജനമധ്യത്തിലേക്ക് അവതരിപ്പിക്കുകയാണ് യേശു ചെയ്യുക. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഭയന്ന് അകന്നു നിൽക്കുകയല്ല, ദൈവത്തെ പിതാവായി കണ്ട് അടുത്തു വരികയാണ് ചെയ്യേണ്ടതെന്ന് യേശു പഠിപ്പിച്ചു. യേശു ദൈവത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർക്ക് സ്വീകരിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. കാരണം അത്രമാത്രം അകന്നു നിൽക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് യഹൂദർ വിചാരിച്ചിരുന്നത്. എല്ലാ സാഹചര്യങ്ങളിലും പിതാവിനെക്കുറിച്ച് യേശു പഠിപ്പിക്കും. എല്ലാം കാണുന്നവൻ, എല്ലാവരെയും സ്നേഹിക്കുന്നവൻ, എല്ലാവരുടെയും പിതാവായ ആ ദൈവം, ആ ദൈവമാണ് അനുതാപികളെ കാത്തിരിക്കുന്നത്. ആ ദൈവമാണ് കാണാതെ പോയ ആടിനെ തേടി ഇറങ്ങി ഇരുന്നവൻ, ചുങ്കക്കാരെയും പാപികളെയും തൻ്റെ അടുക്കിലേക്ക് ക്ഷണിക്കുന്നവൻ. ധൂർത്തപുത്രൻ്റെ കഥയിലൂടെ യേശു പഠിപ്പിച്ച ദൈവത്തിൻ്റെ ഒരു ചിത്രമുണ്ട്. എല്ലാം വിട്ടുപേക്ഷിച്ച് ഇറങ്ങിപ്പോയവനെ, എല്ലാം നഷ്ടപ്പെടുത്തിയവനെ തിരിച്ചു വരുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു ദൈവം, കുറ്റാരോപണങ്ങൾ കൂടാതെ ശിക്ഷ പ്രഖ്യാപിക്കാതെ തൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്നവനെ സ്വീകരിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യം, അത് മനസ്സിലാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ യേശു പ്രഘോഷിച്ച ദൈവത്തിൻ്റെ ചിത്രം, യേശു എടുത്തു കാണിച്ച പിതാവിൻ്റെ ചിത്രം അവർക്ക് സ്വീകരിക്കാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടായി. പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കല്ലെറിയാനായിട്ട് അവർ കൊണ്ടുവന്നു ജെറൂസലം ദേവാലയത്തിൻ്റെ മുമ്പിൽ. തിരുനാളാഘോഷ ദിവസമാണ്. പാപത്തിൽ പിടിക്കപ്പെട്ട ഇവളെ എന്തു ചെയ്യണം? യേശു വിധി പ്രസ്താവിക്കണം. റബ്ബിയാണല്ലോ, അവർക്കറിയാം വധശിക്ഷയാണ് വിധിക്കേണ്ടത്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട വ്യക്തിക്ക് മറ്റൊരു ശിക്ഷ വിധിക്കാനില്ല. അപ്പോൾ യേശു ഇവൾക്ക് വധശിക്ഷ വിധിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരിക. അപ്പോൾ യേശു കൊടുക്കുന്ന മറുപടി ഇതാണ് അവസാനം: നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ. വധശിക്ഷ വിധിച്ചില്ല എന്ന് മാത്രമല്ല, ശിക്ഷ വിധിക്കാനായിട്ട് ആവശ്യപ്പെട്ടു കൊണ്ടത് സാക്ഷികളെ പ്രതിക്കൂട്ടിൽ കയറ്റുന്നതായിരുന്നു. അപ്പോൾ പാപികൾക്ക് നൽകുന്ന ക്ഷമ, പാപികളെ ശിക്ഷിക്കാതെ വെറുതെ വിടുന്ന ദൈവത്തിൻ്റെ ചിത്രം സ്വീകരിക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് യേശു പറഞ്ഞ കാര്യങ്ങൾ, യേശു ദൈവവുമായിട്ടുള്ള തൻ്റെ ബന്ധം എടുത്തു കാട്ടിയ വിധം, ഇത് സമൂഹത്തിൽ നിലനിന്ന, മതാത്മക ലോകത്ത് നിലനിന്ന വിശ്വാസത്തിന്, ആചാരത്തിന് കടകവിരുദ്ധമായിരുന്നു. ഇതിനേക്കാളും ഒരു പടി കൂടി കടന്നാണ് യേശുവിൻ്റെ അധികാര പ്രയോഗങ്ങളെ അവർ കണ്ടത്. യേശു ചില സാഹചര്യങ്ങളിൽ പറഞ്ഞ വാക്കുകൾ സ്വീകരിക്കാനോ മനസ്സിലാക്കാനോ അവർക്ക് പ്രയാസമുണ്ടായി. ഉദാഹരണത്തിന്, തളർവാദ രോഗിയെ നാലു പേരുകൂടി കിടക്കയിലെടുത്തു കൊണ്ടുവന്ന സംഭവം, മർക്കോസ് എഴുതിയ സുവിശേഷം 2:1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാലു പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നു. ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴെ ഇറക്കി. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. രോഗങ്ങൾ രോഗം സുഖമാക്കപ്പെട്ടിരിക്കുന്നു എന്നല്ല പറയുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇതൊരു വലിയ ആഘാതമുളവാക്കുന്ന വാക്കാണ്. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ആർക്കാണ് പാപം മോചിക്കാൻ സാധിക്കുക? നിയമജ്ഞരിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക? നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ്. ദൈവം നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നുവല്ല, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പാപം മോചിക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. അപ്പോഴും ദൈവത്തിൻ്റെതായ അധികാരമെടുത്ത് യേശു പ്രയോഗിക്കുന്നെങ്കിൽ ആരാണിവൻ? ഇവൻ പറയുന്നത് ദൈവദൂഷണമാണ്. ദൈവദൂഷണ കുറ്റത്തിന് ഒരേ ഒരു ശിക്ഷയെ കൽപ്പിച്ചിട്ടുള്ളൂ, കല്ലെറിഞ്ഞു കൊല്ലുക. അപ്പോഴും യേശുവിൻ്റെ പ്രവർത്തനം യേശുവിൻ്റെ വധശിക്ഷയ്ക്ക് കളമൊരുക്കുന്നതാണ്. അത് തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും കാണും. യേശുവിൻ്റെ ഓരോ പ്രഖ്യാപനവും പിതാവിനെക്കുറിച്ചുള്ള ഓരോ പ്രഖ്യാപനവും ഇപ്രകാരമൊരു വധശ്രമത്തിലേക്ക് നയിക്കുന്നതായിട്ട് നമ്മൾ കാണും. യോഹന്നാനയുടെ സുവിശേഷത്തിലാണ് ഇത് ഏറ്റവും വ്യക്തമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. യോഹന്നാനയുടെ സുവിശേഷം 8:57 57-58 വാക്യങ്ങൾ ഇപ്രകാരമാണ് കാണുക. നിനക്കിനിയും 50 വയസ്സായിട്ടില്ല, എന്നിട്ടും നീ അബ്രാഹത്തെ കണ്ടുവെന്നോ? യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ട്. ഞാൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരിക്കും എന്നല്ല, അബ്രാഹം ഉണ്ടാകുന്നതിന് മുൻപ് ഞാൻ ഉണ്ട്. ഐ ആം. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ പ്രത്യേകതയോടുകൂടി എടുത്തു പറയുന്ന ഒരു വാക്യമാണ്. ഐ ആം, ഞാൻ ആകുന്നു, ഞാൻ ഉണ്ട്. ഇതിനൊരു പഴയ നിയമ പശ്ചാത്തലമുണ്ട്. പഴയ നിയമത്തിൽ മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തുന്നത് ഈ പേരിലാണ്. ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ നേതാവായി മോശയെ ദൈവം തിരഞ്ഞെടുത്തു. സീനായ് മലയിൽ വെച്ച് മോശ ചോദിച്ചു, ഞാൻ ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കൽ ചെന്ന് പറയാം, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു എന്നു. അപ്പോൾ അവർ ചോദിക്കും, ആ ദൈവത്തിൻ്റെ പേരെന്താണ്, ഞാൻ എന്താണ് പറയേണ്ടത്? പുറപ്പാട് പുസ്തകം 3:15 വാക്യത്തിൽ പറയും, ഞാൻ തന്നെ, ഐ ആം ഹു ഐ ആം. അതാണ് യാഹ്വേ എന്ന് പിന്നീട് വിശേഷിപ്പിക്കുക. ഐ ആം, ഞാൻ ആകുന്നവൻ പറയുന്നു. ഞാൻ ആകുന്നവൻ എന്നാണ് ദൈവത്തിൻ്റെ പേര്, ഐ ആം. അപ്പോൾ ദൈവത്തിൻ്റെ പേരായിട്ട് വെളിപ്പെടുത്തുന്നത് ഞാൻ എന്ന പേരാണ്. അപ്പോൾ ദൈവം പഴയ ദൈവത്തിൽ എപ്രകാരം വെളിപ്പെടുത്തിയോ അതേ വാക്കുകൾ തന്നെ യേശു ഇവിടെ ഉപയോഗിക്കുകയാണ്, ഐ ആം. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയും. ഇതവർക്ക് ഒരു തരത്തിലും സ്വീകരിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കുമായിരുന്നില്ല. ദൈവം ഉപയോഗിക്കുന്ന, ദൈവത്തെക്കുറിച്ച് പരാമർശിക്കാൻ ഉപയോഗിക്കുന്ന അതേ വാക്കുകൾ തന്നെ യേശു തന്നെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഒന്നേ മനസ്സിലാവൂ, ഇവൻ അവകാശപ്പെടുന്നത് ദൈവത്വമാണ്, ദൈവത്തോടുള്ള തുല്യത. അത് പിന്നീട് പല വാക്കുകളും അവതരിപ്പിക്കുമ്പോൾ അതിനെ കനത്ത ദൈവദൂഷണമല്ലാതെ മറ്റൊന്നുമായി അവർക്ക് കാണാൻ സാധിക്കുമായിരുന്നില്ല, ഐ ആം. ഇതുകൊണ്ടാണ് അവനെ കല്ലെറിയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകളെടുത്തു. എന്നാൽ യേശു അവരിൽ നിന്ന് മറഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി. അപ്പോഴേ യേശുവിൻ്റെ നിലപാടുകൾ, നിയമത്തോടുള്ള നിലപാട്, ദൈവത്തെക്കുറിച്ചുള്ള നിലപാട്, ഇത് രണ്ടും സ്വീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ഇത് സ്വീകരിക്കണമെങ്കിൽ പുതിയൊരു മനോഭാവം, പുതിയൊരു കാഴ്ചപ്പാട്, പുതിയൊരു ഉൾക്കാഴ്ച ലഭിക്കണം. ആ ദൈവത്തെ സംബന്ധിച്ചും രക്ഷയെ സംബന്ധിച്ചും ആ ഒരു പുതിയ വെളിപ്പെടുത്തലാണ് യേശുവിലൂടെ കടന്നു വരുന്നത്. അത് സ്വീകരിക്കാൻ സാധിക്കാതെ പോകുന്നു. ഇത് സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഒരുപോലെ പ്രകടമാണ്. തങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, തങ്ങൾ ആചരിച്ചു പോകുന്ന ജീവിതശൈലിയിൽ നിന്ന് വ്യത്യസ്തമായെന്ന് സ്വീകരിക്കാനോ മനസ്സിലാക്കാനോ അവർക്ക് കഴിയാതെ പോകുന്നു. യേശു എന്നും ഒരു വിവാദ വിഷയമാണ്. ആരാണിവൻ? ഇവൻ ഒരു മനുഷ്യനാണോ? മനുഷ്യൻ മാത്രമാണ്. മനുഷ്യനാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാനുഷികമായ എല്ലാ കഴിവുകളും എല്ലാ ചെയ്തികളും അവൻ്റെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ ഒരു മനുഷ്യന് അപ്പുറത്ത്, ഒരു മനുഷ്യനും ചിന്തിക്കാൻ സാധിക്കാത്ത ഉന്നതത്തിലേക്ക് അവൻ ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണും. ഞാനും പിതാവും ഒന്നാണെന്ന് പറയുമ്പോൾ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് പറയുമ്പോൾ, പിതാവിൻ്റെതായ പ്രവൃത്തികൾ തന്നെ യേശു പ്രവർത്തിക്കുമ്പോൾ, ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിക്കുന്ന വിശേഷണങ്ങളൊന്നും മതിയാവുകയില്ല. അതുകൊണ്ട് തന്നെ യഹൂദർക്ക് യേശുവിനെ സ്വീകരിക്കാനും സാധിക്കുമായിരുന്നില്ല. എല്ലാ തരത്തിലും സമൂഹത്തിൽ കലാപമുണ്ടാക്കുന്നവനായിട്ടാണ് യേശുവിനെ കാണുക. രാഷ്ട്രീയ തലത്തിൽ യേശുവിൻ്റെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രഘോഷണം, ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യത്തിൽ മനുഷ്യൻ വരുത്തേണ്ട ജീവിതത്തിലെ പരിവർത്തനങ്ങൾ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എല്ലാ സാമ്രാജ്യത്വവാദങ്ങൾക്കും വിരുദ്ധമായി നിൽക്കുന്ന യേശുവിൻ്റെ ദൈവരാജ്യ പ്രഘോഷണം, സാമ്പത്തിക തലത്തിൽ സ്വരുക്കൂട്ടി വയ്ക്കാനുള്ള പ്രവണതയ്ക്കെതിരായിട്ട് കൊണ്ടുവരുന്ന പങ്കുവയ്ക്കുന്ന സ്നേഹത്തിൻ്റെ ദരിദ്രർക്ക് സദ്വാർത്ത യേശു പ്രഘോഷിച്ചത് എതിർപ്പിന് കാരണമായിത്തീരുന്നു. സമൂഹത്തിൽ നിലനിൽക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾ, മാമൂലുകൾ മുഴുവനും തകടം മറിക്കുന്ന ശുദ്ധാശുദ്ധ വിവേചനങ്ങൾ, വർണ്ണവർഗ വ്യത്യാസങ്ങൾ, ഇതിനെയെല്ലാം ചോദ്യം ചെയ്യുക മാത്രമല്ല മാറ്റിമറിക്കുമ്പോൾ സമൂഹത്തിൻ്റെ അടിത്തറ തന്നെ ഇളകുന്നതായിട്ട് തോന്നും. അവർക്ക് പരിചിതമായ എല്ലാ മേഖലകളിലും യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ ചലനങ്ങൾ സൃഷ്ടിക്കുകയായി പരിവർത്തനങ്ങൾ ഉണ്ടാക്കുകയായി, അതും വിപ്ലവാത്മകമായ പരിവർത്തനങ്ങൾ. അത് ഏറ്റവും കൂടുതൽ വ്യക്തമാകുന്നത് മതാത്മക തലത്തിലാണ്. മതാത്മക തലത്തിൽ ദൈവത്തെ പരിശുദ്ധനായി കാണുന്നതോടൊപ്പം അബ്ബ എന്ന് വിളിച്ച് സ്നേഹത്തോടെ അടുത്തു വരാൻ, ദൈവത്തിൻ്റെ മക്കളാണ് എല്ലാ മനുഷ്യരുമെന്നറിയാൻ, ദൈവം ആവശ്യപ്പെടുന്ന ഹൃദയ പരിവർത്തനമാണ് ബാഹ്യമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമല്ല എന്ന് പഠിപ്പിക്കുമ്പോൾ ഇവിടെ വ്യക്തമായ ഒരു തീരുമാനമെടുക്കാൻ പ്രേരിതനാകുന്നു. ഒന്നുകിൽ യേശുവിനെ സ്വീകരിച്ച് മനപരിവർത്തനത്തിലൂടെ സമൂഹ പരിവർത്തനത്തിലേക്ക് നീങ്ങുക, ഒരു പുതിയ ജീവിതശൈലി സ്വീകരിക്കുക, അല്ലെങ്കിൽ അവനെ തിരസ്കരിക്കുക. അധിക പങ്കും തിരസ്കരിക്കാനാണ് ജനങ്ങൾ തീരുമാനിച്ചത്. അത് രാഷ്ട്രീയ രംഗത്തും സാമ്പത്തിക രംഗത്തും സാമൂഹ്യ രംഗത്തും അതുപോലെ തന്നെ മതാത്മക രംഗത്തും യേശു തിരസ്കരിക്കപ്പെടുകയായിരുന്നു. കാരണം യേശു കൊണ്ടുവന്നത് അത്രമാത്രം വിപ്ലവാത്മകമായ പുതുമയുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു, ഒരു സത്യമായിരുന്നു. ആ വെളിപ്പെടുത്തൽ യേശു തന്നെയാണ്. അപ്പോൾ യേശുവിൻ്റെ വ്യക്തിത്വത്തിലൂടെ പ്രകടമാകുന്ന ഒരു പുതിയ ദൈവചിത്രം ഇവിടെ അനാവൃതമാകുന്നു. അത് ഏറ്റവും കൂടുതൽ വ്യക്തമാകുന്നത് യേശുവിൻ്റെ കുരിശുമരണത്തിലും ഉത്ഥാനത്തിലുമാണ്. അതിനെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് കടന്നു വരാനായിട്ട് ശ്രമിക്കുക. യേശുവിൻ്റെ കുരിശിൻ്റെ ആ രഹസ്യം, കുരിശിലൂടെ ലഭിക്കുന്ന രക്ഷ, കുരിശിലൂടെ പ്രഘോഷിക്കപ്പെടുന്ന സദ്വാർത്ത, അത് കൂടുതൽ അടുത്തറിയാനുള്ള ശ്രമമാണ് നമ്മൾ ഇനിയും തുടർന്ന് നടത്തുക. നമുക്ക് നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിചിന്തനങ്ങൾ സമാപിക്കാം. കരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അബ്ബാ പിതാവേ, അപ്പച്ച എന്ന് അങ്ങയെ വിളിക്കാൻ അങ്ങയുടെ പുത്രനാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ആ പുത്രൻ നൽകിയ സ്വാതന്ത്ര്യത്തോടെ ഞങ്ങളും അങ്ങയെ വിളിച്ച് അപേക്ഷിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരുവി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.